ദിവസമായിട്ട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെ പറയാം എന്ന് തോന്നുന്നു. ഒന്ന്, സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. രണ്ട്, ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ ചിന്തിച്ചാലോ, സഭയിൽ തീർച്ചയായിട്ടും ക്രൂശിൻ്റെ ഒരു വഴിയുണ്ട്. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനം ഇങ്ങനെ വായിക്കാം. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. സാധാരണ വിവാഹവേദികളിൽ വായിക്കുന്ന വാക്യങ്ങളും വേദഭാഗവുമാണിത്. പക്ഷെ ഇവിടെ പറയുന്നു, ഇതിൽ ഇതിൻ്റെ അകത്തൊരു മർമ്മമുണ്ട്, ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട്, ഇതിൻ്റെ അകത്തൊരു നിഗൂഢതയുണ്ട്. നോക്കുക, അവിടെ ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. 22 മുതൽ അതിൻ്റെ 32 വരെയുള്ള വാക്യങ്ങൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പാരലലായിട്ട്, അതിന് സമാന്തരമായിട്ട് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞു പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ, ഇവിടെ ചിലരെ പെട്ടെന്ന് പറയും അതിൻ്റെ പകുതി ഭാഗം ഭാര്യമാരെക്കുറിച്ചാണ്, പകുതി ഭാഗം ഭർത്താക്കന്മാരെക്കുറിച്ചാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ വളരെ വ്യക്തതയോടെ ഈ ഭാഗം വായിച്ചു നോക്കിയാൽ വേറൊരു തരത്തിൽ നമുക്ക് ഇതിനെ തിരിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കണം, അതിനെ പകയ്ക്കരുത്, അതിനെ പോറ്റിപ്പുലർത്തണം. ചെറിഷ് ആൻഡ് നറിഷ്, ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. നോക്കുക, നമ്മൾ പറഞ്ഞത് ഈ ഭാഗത്ത് വിവാഹിതരുടെ കടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 28 മുതലുള്ള ഭാഗത്ത് ഒരു ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരീരം, ശരീരം, സ്വന്തം ശരീരം, അതിനെ പോറ്റി പുലർത്തണം, അവൻ്റെ ശരീരം, അതിൻ്റെ അവയവം എന്നൊക്കെ പറഞ്ഞ് അവിടെ ശരീരത്തെക്കുറിച്ച് പറയും. അതിൻ്റെ മുകളിലുള്ള ഭാഗം നോക്കിയാലോ, 27 വരെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ അവിടെ ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു കാന്തയെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തി തന്നെത്താൻ അവൾക്കു വേണ്ടി. ഒരു അവളെ നമ്മൾ കാണുകയാണ്, ഒരു സ്ത്രീയെ നമ്മൾ കാണുകയാണ്, ഒരു കാന്തയെ നമ്മൾ കാണുക. ഈ മൊത്തം ഭാഗങ്ങളിൽ പകുതി ഭാഗം ശരീരത്തെക്കുറിച്ച് പറയുന്നു, പകുതി ഭാഗം കാന്തയെക്കുറിച്ച്, മണവാട്ടിയെക്കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ടവരെ, സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? സഭയെന്ന് പറഞ്ഞാൽ അതൊരു ശരീരമാണ്, അതേസമയം തന്നെ അത് കാന്തയുമാണ്. ഈ മർമ്മം വലിയത്, ഈ മർമ്മം വലിയത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇതാ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സഭയും, സഭ കാന്തയുമാണ്, സഭ ശരീരവുമാണെന്ന് പറഞ്ഞാലും ഇന്ന് നമ്മൾ സഭയുടെ ഈ പറഞ്ഞതിൽ ഏതിനോടാണ് ചേർന്നിരിക്കുന്നത്? ഇന്ന് നമ്മൾ ചേർന്നിരിക്കുന്നത് ഒരു ശരീരം, ശരീരം എന്നുള്ളതിനോടാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. എന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും? ഭാവിയിൽ ഒരു കാന്തയായി, ഒരു മണവാട്ടിയായി തീരും. പലപ്പോഴും നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തം ദൈവം എന്താ ഈ ഉദ്ദേശിക്കുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പാപത്തിൽ വീണുപോയി, ഉടനെ അതിന് പരിഹാരമായിട്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവ് ഭൂമിയിൽ വന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോസ്തലന്മാർ, സഭ, ഇതെല്ലാം കൂടെ ചേർന്ന് എന്താ ഈ ഇതിൻ്റെ ഒരു ടോട്ടൽ പിക്ചർ? എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? ചില സഹോദരന്മാർ 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങി വരുമ്പോൾ ചോദിക്കുമല്ലോ, ബ്രദറെ എന്തോ ഈ പറഞ്ഞത്, ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം എന്താ, പറഞ്ഞതെന്താന്ന് വ്യക്തതയില്ലാതെ ആയിപ്പോയാൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത് കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുക എന്താ? ആകത്തുക ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ദൈവം എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഇതാ അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വരിക കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ദൈവം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് തൻ്റെ പുത്രന് ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ്, ഒരു കാന്തയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ കാന്ത, പ്രിയപ്പെട്ടവരെ, നാം ആ ഒരു കാര്യത്താൽ പിടിക്കപ്പെടണം. കേവലം നമ്മളൊരു സഭയിൽ വന്നു, ചില കാര്യങ്ങൾ കേട്ടു, ചില മീറ്റിങ്ങൾക്ക് വന്നു, ഞാൻ കർത്താവിനായിട്ട് എൻ്റെ ഹൃദയം കൊടുത്തു, കരങ്ങൾ ഉയർത്തി, ഇതിനൊക്കെ അപ്പുറത്ത് ദൈവം ആത്യന്തികമായിട്ട് എന്തുദ്ദേശിച്ചോ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തീരണം, ഒരു കാന്തയായി തീരണം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ പിടിക്കണം. ഇവിടെ നാം വായിച്ച ആ വാക്യത്തോട് ചേർന്ന് വരുമ്പോൾ ഇവിടെ ഇതാ ശരീരത്തെക്കുറിച്ചും കാന്തയെക്കുറിച്ചും പറയും. ഞാൻ ഇന്ന് നാം സഭയെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തലയായിരിക്കുന്ന ഒരു ശരീരമാണ്. എന്നാൽ ഇന്ന് ശരീരമായിരിക്കുന്നത് നാളെ എന്തായി മാറും? നാളെ കാന്തയായി മാറും. ഞാൻ ഒരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ശരീരത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ നാളെ നമ്മൾ കാന്തയുടെ ഭാഗമായിരിക്കാൻ കഴിയയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ കാര്യം വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച ആ ഭാഗം പറയുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ കാണുന്നത് ആദമിനെ ക്രിസ്തുവിൻ്റെ നിഴലായിട്ടാണ് ആദമിനെ നമ്മൾ കാണുന്നത്. ഹവ്വയെന്ന് പറയുന്നത് സഭയുടെ നിഴലായിട്ട് കാണും. അതിൻ്റെ 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദമിൻ്റെ മുമ്പിൽ ആദമിനൊരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? പറവകൾ, കാട്ടുമൃഗങ്ങൾ ഇവയൊക്കെ തൻ്റെ മുമ്പിൽ കൂടെ നടത്തി. എന്നാൽ 20-ൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നു മനുഷ്യന് തക്കതായ ഒരു തുണയെ കണ്ടുകിട്ടിയില്ല. ആദമിന് എന്തിനെ കിട്ടിയില്ല? ഒരു തക്ക തുണയെ കണ്ടുകിട്ടിയില്ല. ആകയാൽ 21-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ച്, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതാ ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ ഒരു ദൈവീക പ്രമാണം കാണാനായിട്ട് കഴിയും. ആദമിനെ സംബന്ധിച്ചിടത്തോളം ഹവ്വ ആരായിരുന്നു? ഹവ്വ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു, അവൻ്റെ വാരിയല്ലായിരുന്നു, അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഈ ശരീരത്തിൽ നിന്ന് എടുത്തതിനെയാണ് അവന് പിന്നീട് കാന്തയായിട്ട്, അവന് ഭാര്യയായിട്ട്, ഹവ്വയായിട്ട് തീർത്ത് ദൈവം കൊടുത്തത്. അതുകൊണ്ട് ആദമിന് തൻ്റെ മുമ്പിൽ കൂടെ പോയ മൃഗങ്ങളെ ഒന്നിനെയും തനിക്ക് തക്ക തുണയായിട്ട് എടുക്കാൻ കഴിയാഞ്ഞത്. കാര്യം അതെന്താണ്? അതൊന്നും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല, അതൊക്കെ തനിക്ക് പുറത്തുള്ള ഒരു കാര്യമാണ്. തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ ഹവ്വയെ മാത്രമേ തനിക്ക് മണവാട്ടിയായിട്ട് സ്വീകരിക്കാനൊക്കെയുള്ളൂ. ആദം കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു മുൻകുറിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിനെ മാത്രമേ തനിക്ക് എന്തായി സ്വീകരിക്കാൻ കഴിയുള്ളൂ? കാന്തയായിട്ട് സ്വീകരിപ്പാൻ കഴിയുള്ളൂ. ഇത് നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ ഈ ഒരു സത്യം ബോധ്യപ്പെട്ടാൽ നമുക്ക് സഭ വളരെ വിലപ്പെട്ട ഒരു കാര്യമായിരിക്കും. ഇന്ന് ചില ആളുകളുണ്ട്, കർത്താവിനെ ഞാൻ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ശരിയാണ്, ഒരു ദിവസം ഒരിടത്ത് പോകുന്നു, വേറൊരു ദിവസം വേറൊരിടത്ത് പോകുന്നു, അങ്ങനെ ഇങ്ങനെ മാറിപ്പോകുന്നു. സഭയെക്കുറിച്ച് ചോദിച്ചാലോ? സഭയെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ, ഇപ്പോൾ കണ്ട ദൈവീകമായ ആ പ്രമാണമനുസരിച്ച് കർത്താവിന് ഇന്ന് തൻ്റെ ശരീരമാണ്, നാളെ അത് തൻ്റെ മണവാട്ടിയാണ്. ഇന്ന് നാം ശരീരത്തിൻ്റെ ഭാഗമായിട്ട്, സഭയുടെ ഭാഗമായിട്ടിരുന്നില്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ കാന്തയുടെ ഭാഗമായിട്ടിരിക്കാൻ കഴിയാതെ പോയേക്കാം എന്നുള്ള കാര്യമാണ് ആദമിൻ്റെയും ഹവ്വയുടെയും ഈ ചരിത്രം നമ്മെ വിളിച്ചു പറയുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായിരുന്നു അപ്പോസ്തലന്മാർ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, എഴുതിയ ഈ പൗലോസ് തൻ്റെ ജീവിതത്തിൽ താനെ കർത്താവിനെ കണ്ടുമുട്ടിയ രംഗം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസ് ഇതാ ശൗലായിരുന്നു, അവൻ കർത്താവിനെ കണ്ടുമുട്ടി. കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ അഞ്ചാമത്തെ വാക്യം, നീ ആരാകുന്നു കർത്താവേ? ഒരു ചോദ്യമാണ്, നീ ആരാകുന്നു കർത്താവേ? ഹൂ യു ആർ? നീ ആരാണ് കർത്താവേ? ശൗല് ചോദിക്കുക. അപ്പോൾ കർത്താവ് അതിന് മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. എന്നിട്ട് അതിൻ്റെ ആറാമത്തെ വാക്യം, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. ശൗല് അത് അംഗീകരിച്ച് താൻ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു കാര്യം നടന്നു. എന്താ കണ്ടത്? അനന്യാസ് 10 മുതലുള്ള വാക്യങ്ങൾ, 9-ന്റെ അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 10 മുതലുള്ള വാക്യങ്ങൾ, അനന്യാസ് എന്നൊരു ശിഷ്യൻ നോക്കുക, ദമസ്കോസിലുണ്ടായിരുന്നു. അപ്പം ദമസ്കോസിൽ ഒരു ചെറിയ കൂട്ടമുണ്ട്, ഒരു ചെറിയ പ്രാദേശിക സഭയുണ്ട്. ആ പ്രാദേശിക സഭയുടെ അടുത്തേക്കാണ് ശൗലിനെ, പൗലോസിനെ ദൈവം അയക്കുന്നത്. നോക്കുക, പൗലോസിനെ പോലെ ഒരാൾ, ശൗലിനെ പോലെ ഒരാൾ, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് സകല കാര്യങ്ങളും മനസ്സിലാക്കിയ ആൾ, വളരെ വിദ്യാസമ്പന്നൻ, അങ്ങനെ ഒരാൾ കർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് കർത്താവിന് വേണ്ടി അവൻ്റെ ഇഷ്ടം പോലെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. മറിച്ച് അവനെ എന്തു ചെയ്യുന്നു? ഒരു സഭയിലേക്ക് കൊണ്ടുവരുന്നു. സാർവത്രിക സഭയുടെ പ്രാദേശിക പ്രത്യക്ഷതയായ ഒരു പ്രാദേശിക സഭയിലേക്ക്, ദമസ്കോസിലുള്ള ആ സഭയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വന്ന് അവൻ രോഗസൗഖ്യം പ്രാപിക്കുന്നു. അവൻ സ്നാനമേറ്റു. അതിൻ്റെ 18-ാമത്തെ വാക്യം, അവൻ സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അതിൻ്റെ 19, അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ പാർത്തു. പൗലോസിനെ പോലെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളെ പോലും ദൈവം എങ്ങോട്ടാണ് നയിക്കുന്നത്? ഒരു പ്രാദേശിക സഭയിലേക്കാണ് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഭ എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ചില കഴിവുകളുണ്ട്, ചില താലന്തുകളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് അങ്ങ് പ്രവർത്തിച്ചു പോകാമെന്നാണോ? തെറ്റൊന്നുമില്ല. പക്ഷേ നീ ഒരിക്കൽ മണവാട്ടിയുടെ ഭാഗമാകുകയില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഇന്ന് ശരീരത്തിൻ്റെ ഭാഗമായി നീ ഇരുന്നില്ലെങ്കിൽ നാളെ മണവാട്ടിയുടെ ഭാഗമായി ഇരിപ്പാൻ കഴിയാതെ പോയേക്കും. പൗലോസിനത് സംഭവിക്കരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവനെ ഒരു പ്രാദേശിക സഭയിലേക്ക് അയച്ചു. സാർവത്രിക സഭയുടെ ഭാഗമായിട്ട് ക്രിസ്തു ശിരസായിട്ടുള്ള ആ നിലയിലുള്ള കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഏത് പ്രാദേശിക സഭയും അങ്ങനെ ഒരു സഭയിലേക്കാണ് ആളുകളെ ദൈവം അയക്കുന്നത്. അവിടെ അവരെന്ത് ചെയ്യും? അവിടെ അവർ പല കാര്യങ്ങൾ കണ്ടെത്തും. തങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ദൈവത്തെ സേവിക്കേണ്ടത് എന്ന് കണ്ടെത്തും. തങ്ങളുടെ ബലങ്ങളിൽ ഊന്നിയല്ല മുന്നോട്ട് പോകേണ്ടത് എന്നവരെ കണ്ടെത്തും. അവർ ആ പ്രാദേശിക സഭയുടെ ഭാഗമായി തീരുന്ന ഒരു പ്രോസസ്സിൽ അവരെന്ത് ചെയ്യും? അവരിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. പൗലോസിനെ സംബന്ധിച്ച് നോക്കുക, പൗലോസ് അവിടെ ചെന്നപ്പം അവിടെ അനന്യാസ് എന്നൊരു മനുഷ്യനെ നമ്മൾ പിന്നെങ്ങും കാണുന്നില്ല. എവിടുന്നോ പൊട്ടി വീണ് 8-10 വാക്യങ്ങൾ കഴിയുമ്പോൾ അങ്ങ് അസ്തമിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് അനന്യാസ്. പേരെന്താ? പേര് മാത്രമുണ്ട്. ആളെന്താ? മറ്റ് വ്യക്തതകളൊന്നുമില്ല. ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നിരിക്കാം. ആ മനുഷ്യൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡോക്ടറേറ്റ് ബിരുദത്തിന് തുല്യമായ അംഗീകാരമൊക്കെ തിയോളജിയിലുള്ള ഈ ശൗലിനെ വിളിക്കുന്നത് കേട്ടോ. അതിൻ്റെ 17-ാമത്തെ വാക്യം, ശൗലേ സഹോദര. എന്തൊരു ധൈര്യമായത്! അനന്യാസിനെ പോലെ ഒരു സാധാരണ മനുഷ്യൻ നേരെ ചെന്ന് ശൗലിൻ്റെ തലയെ കൈവച്ച് നീ കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞു വെച്ച് സഹോദര, ബ്രദർ എന്ന് വിളിക്കാൻ എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? ദൈവസഭ ആ നിലയിലാണ്. തീർച്ചയായിട്ടും അനന്യാസ് സഹോദര എന്ന് വിളിച്ച് ഈ തന്നെ സ്നാനപ്പെടുത്തുകയും തൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം ഈ അനന്യാസിനെ പോലെ ഒരു ചെറിയ സഹോദരൻ്റെ കൈ കീഴിൽ താണിരിപ്പാൻ വലിയ പ്രയാസമാണ്. ശൗലിനെ സംബന്ധിച്ച്, പൗലോസിനെ സംബന്ധിച്ച് എന്ത് വേണം? താൻ കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ വലിയ ഡോക്ടറേറ്റൊക്കെ താഴെ വെച്ചാലേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെ പ്രാദേശിക സഭയിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. തനിക്കൊരു കാന്തയെ വേണം. ആ കാന്തയെ ഒരുക്കുന്ന ഒരു പ്രോസസ്സിലാണ് കർത്താവ് ഏർപ്പെട്ടിരിക്കുന്നത്. തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനു വേണ്ടി അവളെ എന്തു ചെയ്യുന്നു? അവളെ കഴുകുന്നു, അവളെ ശുദ്ധീകരിക്കുന്നു, കറയും ചുളുക്കവും മാറ്റുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യുന്നു. ആ ചെയ്യുന്നതൊക്കെയും ഒരു പ്രാദേശിക സഭയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ ഒരളവിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുടുംബത്തിലും ഒരു പ്രാദേശിക സഭയിലും നമ്മുടെ ഒത്തിരി വലിയ ഭാവങ്ങളെ ദൈവം മാറ്റിത്തരും. അവിടെ എന്ന് പറയുന്നത്, അവിടെ ഈ സഭയിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ക്രൂശിനെ അറിയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു, പൗലോസിനെ പോലെ ഒരാൾ അനന്യാസിൻ്റെ കൈക്കീഴിൽ താണിരിക്കേണ്ടി വരുമ്പോൾ താൻ ഒരളവിൽ തൻ്റെ വലിയ ഭാവങ്ങളെ മാറ്റിവെക്കുക. താൻ ഇതേവരെ പോയിട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ താൻ തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ക്രൂശിനെ അറിയുകയാണ് ചെയ്യുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിലെ കർത്താവ് ആദ്യമായി സഭയെക്കുറിച്ച് പറയുന്ന ആ അധ്യായത്തിൽ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ക്രൂശിനെക്കുറിച്ചും പറയുന്നുണ്ട്. 16 അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. 18 വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും. 6 വാക്യങ്ങൾ പിന്നിടുമ്പം 24 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്? ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സഭയിലേക്ക് വരുമ്പം അതിനോട് ചേർന്ന് ഒരു ക്രൂശുണ്ട്. സഭ അങ്ങനെയാ ദൈവം വെച്ചേക്കുന്നത്. വ്യത്യസ്തരായ സഹോദരങ്ങൾ, വ്യത്യസ്തരായ സഹോദരിമാർ, ഇവരോട് ചേർന്ന് നമ്മൾ അതൃപ്തിയോടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, മുറുമുറുപ്പും അത് കഴിഞ്ഞുള്ള പെറുപിറുപ്പും അത് കഴിഞ്ഞുള്ള മറുതെളിപ്പും ഇല്ലാതെ അവിടെ തൃപ്തിയോടെ ഇരിക്കണമെങ്കിൽ ഞാനും നീയും ക്രൂശിനെ സ്പർശിക്കാതെ നമുക്കങ്ങനെ ഇരിക്കാനായിട്ട് കഴിയുകയില്ല. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്? പലരും അറിയപ്പെടാത്ത ആളുകളാണ്. നീയും ഞാനും അറിയപ്പെടാത്ത ഒരാളായിട്ടൊരു സഭയിലിരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, പുല്ലാങ്കുഴൽ കച്ചേരി ആസ്വദിക്കാൻ വേണ്ടി ആ മുളന്തണ്ടിൻ്റെ മുളയുടെ ബൊട്ടാണിക്കലിനെയും നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിനായിട്ടൊരു നല്ലൊരു സംഗീതം നമുക്ക് കാഴ്ചവെക്കാൻ നമ്മുടെ പേര് അറിയപ്പെടണമെന്നില്ല. എന്നാൽ കുറേ പേരുടെ പേരുകൾ മാത്രമുള്ള ഒരു അധ്യായമുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞു, ഒരാളെ ജനിപ്പിച്ചു, ഒരാൾ മറ്റൊരാളെ ജനിപ്പിച്ചു, അങ്ങനെ ചില അധ്യായങ്ങളുണ്ട്. ഒരു ദിവസം ഒരു സഭാ ശുശ്രൂഷകനോട് ഒരു വിശ്വാസി ചോദിച്ചു, ബ്രദറെ, ബ്രദറിന് ഏറ്റവും ഇഷ്ടമുള്ള അധ്യായം ഏതാ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായമോ മറ്റോ പറയുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സഭാ ശുശ്രൂഷകൻ പറഞ്ഞു, ചോദിച്ചത് നന്നായി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു അധ്യായമുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 16 അധ്യായമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ വിശ്വാസി തൻ്റെ ബൈബിളൊക്കെ എടുത്ത് റോമർക്കെഴുതിയ ലേഖനം 16 അധ്യായം എടുത്ത് നോക്കി. 16 അധ്യായം എടുത്ത് നോക്കുമ്പോൾ അവിടെ ഇത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പൗലോസ് ലേഖനം എഴുതി അങ്ങ് അവസാനിപ്പിക്കുമ്പം ചിലർക്കെല്ലാം വന്ദനം ചെയ്യുക. വന്ദനം ചെയ്യുന്നു അക്വിലാവിന്, പ്രിസ്കയ്ക്ക്. അതിൻ്റെ 5 വാക്യം എപ്പൈനത്തോസ് അങ്ങനെ ഒരാൾക്ക്, 6 വാക്യത്തിൽ വരുമ്പം മറിയ, 7 വാക്യത്തിൽ വരുമ്പോൾ അന്ത്രോനോയ്ക്കോസ്, യൂനിയാവ്, അപ്ലിയോത്തോസ്, അങ്ങനെ ഹൊരമ്യാവ്, ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പേരിടാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു അധ്യായമാണിത്. വളരെ മനോഹരമായ ചില പേരുകളൊക്കെ ഉണ്ട്. ഒലിമ്പാസ് അതിൻ്റെ 15 വാക്യം. അടുത്ത തവണ കോൺഫറൻസിന് വരുമ്പോൾ ചിലപ്പം കൊച്ച് ഒലിമ്പാസിനെയൊക്കെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ അധ്യായം നോക്കുക. ഈ ഒലിമ്പാസിനും രൂഫോസിനും അല്ലെങ്കിൽ ഇവർക്കൊക്കെയുള്ള പ്രത്യേകത എന്താ? നമുക്കറിയില്ല. ഏതോ ചില മനുഷ്യർ, പക്ഷെ അവരെയൊക്കെ ദൈവാത്മാവ് പ്രത്യേകതയോടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. സഹോദര സഹോദരി, നീ വിചാരിക്കുന്നത് നീ ഈ പ്രാദേശിക സഭയിൽ ഒരു ആരാലും അംഗീകരിക്കപ്പെടാത്ത ഒരാളാണെന്നാണോ? ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ പേര് വിസ്മരിച്ചു പോവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ആളുകളോട് ചേർന്ന്, ഓ യൂലിയോയോടും ഒലിമ്പാസിനോടും ഒക്കെ ചേർന്ന് നമ്മൾ ഒന്നിച്ച് ഒരു പ്രാദേശിക സഭയിലായിരിക്കുമ്പോൾ നമുക്ക് ക്രൂശിനെ അറിയാതെ പോകാനായിട്ട് കഴിയില്ല. ക്രൂശിൻ്റെ അനുഭവങ്ങൾ പിന്നെയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. മുറുമുറുക്കാനായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ, കർത്താവേ, നീ അതല്ല എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ഈ പ്രിയ സഹോദരന്മാരോട് ചേർന്ന് ഒന്നിച്ചായിരിക്കാൻ നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളവിടെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒരളവിൽ ക്രൂശിനെ അറിയുക ചെയ്യുന്നു. ക്രൂശ് എന്തിലേക്ക് നടത്തും? ക്രൂശ് നുറുക്കത്തിലേക്ക് നടത്തും. നമ്മൾ സഭയുടെ ഒരു ചിത്രം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നോക്കുക, അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ. അവിടെ മറിയ വന്നിട്ട് ആ സ്വച്ഛജട മാംസി തൈലം അത് നുറുക്കി, ആ പാത്രം നുറുക്കി അത് അവൻ്റെ കാൽക്കൽ ഒഴിച്ചു, അത് തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നൊക്കെ പറയുന്ന ആ ഭാഗം, ആ ഭാഗം ശ്രദ്ധിക്കുക. അതിൻ്റെ 12 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പം സത്യത്തിൽ അത് സഭയുടെ ഒരു ചെറിയ ചിത്രം. സഭയുടെ എന്താ പ്രത്യേകത? ഒന്നാമത് അവിടെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാന്യയിൽ പെസായ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. അവിടെ അവരൊരു അത്താഴമൊരുക്കി, പലരെ ശുശ്രൂഷ ചെയ്തു, ലാസർ പന്തിയിലിരുന്നു, മറിയ തൈലം പൂശി. അപ്പോഴിതാ യൂദ വന്നിട്ട് പറയുന്നു, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം. അവൻ്റെ മനസ്സിലെ വിചാരം അവിടെ വെളിപ്പെട്ടു. പണസഞ്ചി അവൻ്റെ പക്കലാകൊണ്ടാണ് അവനത് പറഞ്ഞത് എന്നുള്ള കാര്യം അവിടെ വെളിപ്പെട്ടു. കർത്താവ് അങ്ങനെ പറഞ്ഞ ആളിനെ ശാസിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം യഹൂദന്മാരിൽ ഒരു വലിയ പുരുഷാരം യേശുവിൽ വിശ്വസിച്ചു. 9-ാമത്തെ വാക്യം, വിശ്വസിച്ചു, അവനെ കാണാനായിട്ട് പുതിയ വിശ്വാസികൾ വരുന്നു. അപ്പോൾ യഹൂദന്മാർ ചിലര് ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ യേശുവിനെയും ലാസറിനെയും കൊല്ലണം എന്ന് 11-ാമത്തെ വാക്യത്തിൽ കാണും. നോക്കുക, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ അടുക്കായിട്ട് ചിന്തിച്ചാൽ അതൊരു പ്രാദേശിക സഭയുടെ ചിത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത് അവിടുത്തെ പല കഥാപാത്രങ്ങളുണ്ടെങ്കിലും യേശുവാണ് അവിടുത്തെ പ്രധാന ആൾ. ഒരു സഭയിൽ യേശു ആയിരിക്കണം അവിടെ ഒന്നാമത്. രണ്ടാമത് അവിടെ ഒരു സ്നേഹസദ്യ നടക്കുക. ദൈവസഭയിൽ എന്തുണ്ട്? ദൈവസഭയിൽ സ്നേഹത്തിൻ്റെ ഒരു സദ്യയുണ്ട്. ഒന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ പരമാർത്ഥതയും ഉല്ലാസവും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്തു. ഒരു യഥാർത്ഥ ദൈവസഭയിൽ ഒരു വിരുന്ന് വീട്ടിൻ്റെ അനുഭവമുണ്ട്. അവിടെ ഇതാ ശുദ്ധീകരിക്കപ്പെട്ട, മരണത്തിൽ നിന്ന് ഉയർക്കപ്പെട്ട ചില ആളുകളുണ്ട്. ലാസർ മരണത്തിൽ നിന്ന് ഉയർത്തു. സഭയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പം സഹോദരിമാരും സഹോദരന്മാരും ഉണ്ട്. മാർത്ത ശുശ്രൂഷിക്കുന്നു, ലാസർ അവിടെ ഇരിക്കുന്നു, സഹോദരിമാരും സഹോദരന്മാരും അവിടെയുണ്ട്. അവര് പ്രത്യേക തരത്തിലുള്ള അവരുടേതായ കഴിവുകളിൽ ഏർപ്പെട്ടിരിക്കുക, അവരുടേതായ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവിടെ. ആ സമയത്ത് ചില കള്ള സഹോദരന്മാരുടെ മനസ്സിലെ ചിന്തകൾ അവിടെ വെളിപ്പെടുന്നുണ്ട്. ഒരു യഥാർത്ഥ ദൈവസഭയിൽ എന്ത് സംഭവിക്കും? അത് സംഭവിക്കും. യൂദ പറഞ്ഞു, കർത്താവെ വിലക്ക് 300 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൂടെ ഈ കാര്യങ്ങളൂടെ ക്രമീകരിക്കാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ചില കള്ളസഹോദരന്മാരുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ വെളിപ്പെടുന്നതും സഭയിലാണ്. അവിടേക്ക് ഇതാ പുതിയ വിശ്വാസികൾ വരുന്നു. കർത്താവിനെ കാണാനായിട്ട് പുതിയ ആളുകൾ വരുന്നു. അപ്പോൾ മതത്തിൻ്റെ പീഡനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവനെ കൊല്ലണം. ഇതെല്ലാം കാണിക്കുന്നത് ഒരു പ്രാദേശിക സഭയെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാദേശിക സഭയുടെ ചിത്രത്തിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഒരു നുറുക്കം. സ്വച്ഛജട മാംസി തൈലവുമായിട്ട് വന്ന മറിയ അവൾ പാത്രം അത് ഉടച്ച് അവൻ്റെ പാദപീഠത്തിൽ അർപ്പിച്ചു. അതിനെ തുടർന്ന് ആ അധ്യായത്തിൽ തന്നെ കർത്താവ് പറയുന്നു 24-ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ. പ്രിയപ്പെട്ടവരെ, നാം ഒരു സഭയിലാണെങ്കിൽ അവിടെ ക്രൂശുണ്ട്, അവിടെ ഒരു നുറുക്കമുണ്ട്. ആ നുറുക്കം നമുക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമുള്ള കാര്യമല്ല. ക്യാമ്പൽ മോർഗൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊരിക്കൽ കർത്താവ് ചോദിച്ചു, മോർഗൻ നിനക്കൊരു വലിയ പ്രസംഗകനാകണോ അതോ നിനക്ക് കർത്താവിൻ്റെ ഒരു ദാസനാകണോ? എന്താ ചോദ്യം? നിനക്കൊരു വലിയ പ്രസംഗകനാണോ അതോ കർത്താവിൻ്റെ ഒരു ദാസനാകണോ? അപ്പോൾ മോർഗൻ നമ്മളെപ്പോലെ തന്നെ ആയിരുന്നു. മോർഗൻ ചോദിച്ചു, കർത്താവേ രണ്ടും കൂടെ പറ്റത്തില്ലയോ? ഒരു വലിയ പ്രസംഗകനാകുകയും അതേസമയം തന്നെ കർത്താവിൻ്റെ ദാസനായിട്ട് യഥാർത്ഥത്തിൽ കർത്താവ് ഇച്ച നേരത്തേക്കൊന്നും മിണ്ടിയില്ല. മോർഗന് കാര്യം മനസ്സിലായി. മോർഗൻ പറഞ്ഞു, കർത്താവെ ഞാൻ ദാസനായിട്ടിരുന്നോളാം, പ്രസംഗകനാകണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ആ സമർപ്പണത്തിൽ മോർഗൻ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനുമായിരുന്നു, കർത്താവിൻ്റെ ദാസനുമായിരുന്നു. ദൈവസഭയിലെ ദൈവവചന കേൾവിയോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മുടെ സ്വകാര്യമായ അഭിലാഷങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. സെൽഫ് അംബീഷൻ, നമ്മൾ കേട്ടല്ലോ, കഴിഞ്ഞ ദിവസവും കേട്ടു. സഭയിൽ വന്നാലും അവിടെ നമുക്ക് സ്വകാര്യമായ ചില അഭിലാഷങ്ങൾ നമ്മൾ പിടിച്ചെന്ന് വരാം, അതിൻ്റെ നിവൃത്തിക്കായിട്ട് നമ്മൾ അധ്വാനിച്ചെന്ന് വരാം, അതിനുവേണ്ടി വളരെ മനോഹരമായിട്ട് അഭിനയിച്ചെന്ന് വരാം, നമ്മുടേതായ ഒരു അജണ്ട വെച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരാം. നിന്റെ എല്ലാ സ്വകാര്യ അജണ്ടകളെയും തകർക്കുന്ന ഒരു സ്ഥലമാണ് സഭ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ക്രൂശിൻ്റെ ഭാഗമാണ് നുറുക്കം. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച ഒരു സഹോദരൻ പറഞ്ഞു, ക്രൂശിനെ അറിയുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തെ കൂടുതൽ അറിയുക ചെയ്യുന്നു. ഫിലിപ്പിയർ കരുതിയ ലേഖനം 3:10 പൗലോസ് പറയുന്നുണ്ട്, എനിക്കെന്ത് വേണം? എനിക്ക് കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയാൻ വേണ്ടി ഞാൻ എന്ത് വേണം? ഞാൻ കർത്താവേ നിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മേ, ആ ക്രൂശിൻ്റെ വഴിയെ എനിക്ക് പോയാലേ നിന്നെ കൂടുതൽ അനുഭവിച്ചറിയാനായിട്ടൊക്കെയുള്ളൂ. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, അപ്പോസ്തല പ്രവൃത്തി 9 പൗലോസ് ചോദിച്ചു, ശൗലായിരുന്ന അവൻ ചോദിച്ചു, കർത്താവേ നീ ആരാ? നീ ആരാ എന്ന് വെച്ചാൽ നിന്നെ എനിക്ക് അറിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യത്തിൽ പൗലോസിൻ്റെ ജീവിതം ഉടനീളം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയായിരുന്നു. കർത്താവേ നീ ആരാ? കർത്താവേ നീ ആരാ? കർത്താവ് ആദ്യം അവനെ ഒരു പ്രാദേശിക സഭയിലേക്ക് നയിച്ചു, അനന്യാസിൻ്റെ കൈ കീഴിൽ താണിരിപ്പാനായിട്ട് നയിച്ചു. പിന്നീട് അവൻ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവന് മനസ്സിലായി, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയാതെ കർത്താവിനെ എനിക്ക് അറിയാനായിട്ട് കഴിയയില്ല. ഇവിടെ ഈ പൗലോസ് പറയുന്നു, എനിക്ക് കർത്താവിനെ കൂടുതൽ അറിയണം. കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയുന്നു, അതിന് ആ പാതയിൽ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ക്രൂശിൻ്റെ വഴിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ അന്യോന്യമുള്ള ഈ അറിവ് വർദ്ധിച്ചു വരണം. കല്യാണം കഴിക്കുന്ന ദിവസം അവർക്ക് വളരെ പരിമിതമായ പരിചയമേ ഉള്ളൂ. പക്ഷേ 25 കഴിയുമ്പോൾ, 30 കഴിയുമ്പം ഭർത്താവ് ഒന്ന് നോക്കിയാൽ മതി, ഭാര്യയ്ക്ക് മനസ്സിലാകും ഇന്നതാ കാര്യമൊന്ന് മനസ്സിലാകും. എങ്ങനെയാണ് ഈ അറിവ് വന്നത്? പരസ്പരമുള്ള ആ ചർച്ചയിലാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭയുടെ ഭാഗമായിട്ടിരിക്കുന്നതിനെ കുറിച്ചാണ്. എനിക്കും നിനക്കും വ്യക്തിപരമായിട്ട് യേശുവിനെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞാൽ മാത്രമേ ഈ ഈ കാന്തയുടെ ഭാഗമായിട്ട് അർത്ഥപൂർണമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു സഭ എന്ത് ചെയ്യും? എഫേസ്യർക്കെഴുതിയ ലേഖനം അത് അവസാനിക്കുമ്പം നമ്മൾ കാണുന്നത് അതാ, ഇങ്ങനെയുള്ള ഒരു സഭ. ഓ, ക്രൂശിനെ അറിയുന്ന ഒരു സഭ. ഓ, നുർക്കത്തെ അറിയുന്ന ഒരു സഭ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരുന്ന ഒരു സഭ. സഹോദരൻ, അവരുടെ കൂട്ടം അവരെന്ത് ചെയ്യും? അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ആ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. ഞാൻ നേരത്തെ വായിച്ചപ്പോൾ എൻ്റെ വിചാരം ഇത് ഒറ്റ വിശ്വാസികൾ പിശാചിനെതിരെ നിൽക്കുന്നതിനെ കുറിച്ചായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, നമ്മളത് വ്യക്തതയോടെ വായിച്ചാൽ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഒന്നിച്ച് ചേർച്ചയോടെ നിൽക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ഒരു സഭ ഒന്നിച്ചാണ് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ നിൽക്കുന്നത്. എങ്ങനെയുള്ള ഒരു സഭ? ക്രൂശിനെ അറിയുന്ന ഒരു സഭ, നുറുക്കത്തെ അറിയുന്ന ഒരു സഭ, ക്രിസ്തുവിൻ്റെ അറിവിലെ വർദ്ധിച്ചു വരുന്ന ഒരു സഭ, പിശാചിനെ തോൽപ്പിക്കുന്ന ഒരു സഭ. അങ്ങനെ ഒരു സഭ, അത് ആ അറിവിൽ വർദ്ധിച്ചു വരും, പിശാചിനെതിരെ ശക്തിയോടെ നിൽക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു സഭയുടെ ഭാഗമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ കർത്താവിനെ അറിയുന്ന അളവിൽ വർദ്ധിച്ചു വരുന്നവരായിട്ടൊക്കെ ആയിരിക്കാൻ എനിക്ക് നിനക്കും ആഗ്രഹമുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയും കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ നമ്മളെന്താണ് കേട്ടത്? നമ്മൾ എഫേസ്യർ എഴുതിയ ലേഖനം 5 ആ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു. ശരീരം കണ്ടു, കാന്തയെ കണ്ടു. ഇന്ന് നമ്മൾ ശരീരത്തിൻ്റെ ഭാഗമാണ്, നാളെ നമ്മൾ കാന്തയുടെ ഭാഗമായിട്ടിരിക്കും. നമ്മുടെ ഇൻഡിപെൻഡൻസി, ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഇരിപ്പാനൊക്കാത്ത ഇൻഡിപെൻഡൻസി ഉണ്ടെങ്കിൽ, സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുക. സഹോദര സഹോദരി, എൻ്റെയും നിൻ്റെയും രക്ഷയെന്ന് പറയുന്നത് ഇന്ന് ശരീരത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്നതാണ്. അതൊരു സാർവത്രിക സഭയുടെ ഭാഗമാണല്ലോ. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് എന്നെ ആ സാർവത്രിക സഭയുടെ ഭാഗമാക്കിയല്ലോ എന്ന് പറഞ്ഞ് തൃപ്തനായിരിക്കല്ലേ, തൃപ്തയായിരിക്കല്ലേ? മറിച്ച് പൗലോസിനെ പോലെ ഒരാളെയും ദമസ്കോസിലെ ഒരു പ്രാദേശിക സഭയിലേക്ക് ദൈവം അയച്ചെങ്കിൽ എന്നെയും നിന്നെയും ഒരു പ്രാദേശിക സഭയിലേക്ക് ദൈവം അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഈ പ്രമാണങ്ങൾക്കെതിരെ നമ്മൾ മത്സരിക്കല്ലേ? അങ്ങനെ ഒരു പ്രാദേശിക സഭയിൽ ചെല്ലുമ്പം അവിടെ ചില അധികാരങ്ങളുണ്ട്, അവിടെ ചില പ്രത്യേക തരത്തിലുള്ള ഊന്നലുകളുണ്ട്. അതിനൊക്കെയും കീഴടങ്ങിയിരിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അതിന് കീഴടങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ക്രൂശിനെ അറിയുകയാണ് ചെയ്യുന്നത്. ദൈവസഭയുടെ മനോഹരമായ ഒരു ചിത്രം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം പ്രാരംഭവാക്യങ്ങളിൽ കണ്ടു. ക്രിസ്തുവിന് പ്രധാന സ്ഥാനമുള്ള ഒരു സ്നേഹസദ്യ നടക്കുന്ന, കള്ളസഹോദരന്മാരുടെ ഹൃദയ വിചാരങ്ങളെ വിവേചിക്കപ്പെടുന്ന, അനേകം പുതിയ വിശ്വാസികൾ കടന്നു വരുന്ന, മതത്തിൻ്റെ പീഡനങ്ങൾ ഏൽക്കുന്ന, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന അങ്ങനെയൊരു സഭയുടെ ചിത്രമാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സഭയിലാണ് ആ മറിയ വന്നിട്ട് അവളുടെ സ്വച്ഛജട മാംസി തൈലം, ആ പാത്രം അവിടെ വീണ് നുറുങ്ങി ആ തൈലം കർത്താവിൻ്റെ പാദപീഠത്തിൽ അർപ്പിച്ചത്. സഹോദര സഹോദരി, നീ സ്വതന്ത്രനായിട്ട് ഒരു പ്രാദേശിക സഭ വിട്ട് പോകല്ലേ? പോയാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് നിനക്കൊരു യഥാർത്ഥത്തിൽ ഒരു നുറുക്കം അറിയാനുള്ള സാധ്യതയാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. നിനക്ക് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഒരു നുറുക്കം അനുഭവിക്കാൻ കഴിയാതെ പോകും. അത് നിത്യതയിൽ നിനക്ക് വലിയൊരു നഷ്ടമുണ്ടാക്കും. നിനക്ക് മണവാട്ടിയുടെ ഭാഗമായിട്ട് ഇരിക്കാൻ കഴിയാതെ പോയ പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കൊണ്ടുവരാം. കർത്താവിനോട് പറയാം, കർത്താവ്, എൻ്റെ സ്വാതന്ത്ര്യബോധം എൻ്റേതായ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ മനോവിചാരങ്ങൾക്കും ബോധിച്ച നിലയിൽ പോകുന്ന ആ കാര്യത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ കർത്താവ്, എന്നെ ക്രൂശിനെ ഒന്ന് അറിയിക്കണേ കർത്താവ്, എന്നെ നുറുക്കത്തെക്കുറിച്ചൊരു പുതിയ ബോധ്യം എനിക്ക് തരണേ കർത്താവ്, ഈ ക്രൂശിൻ്റെ വഴിയിൽ പോകുമ്പോൾ നിന്നെ എനിക്ക് കൂടുതൽ അനുഭവിച്ചറിയണം, ഒരിക്കലും നിന്റെ കാന്തയായിട്ട് എനിക്ക് നിൽക്കേണ്ടി വരുമ്പോൾ കർത്താവുമായിട്ടൊരു അഭേദ്യമായ ഒരു ഹൃദ്യമായ ഒരു ബന്ധം ഇപ്പോഴേ ഉണ്ടാക്കിയാലേ, കർത്താവിനെ കുറിച്ചൊരു അറിവ് ഇപ്പോഴേ ഉണ്ടാക്കിയാലേ അത് ശരിയാകുകയുള്ളല്ലോ. അതുകൊണ്ട് കർത്താവ്, എനിക്ക് നിന്നെ കൂടുതൽ അറിയണം. ശൗല് ചോദിച്ചു, കർത്താവെ നീ ആരാ, നീ ആരാ? ശൗലിൻ്റെ ജീവിതം ഉടനീളം ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയായിരുന്നു. നമുക്കും ദൈവസന്നിധിയിൽ ചെന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഇത് വയ്ക്കാം, കർത്താവെ നിന്നെ കൂടുതൽ എനിക്കറിയണം. കൂടുതൽ അറിയുന്നത് ഏത് വഴിയിലേ സാധിക്കുകയുള്ളൂ? ആ ഈ ക്രൂശിൻ്റെ വഴിയിലേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കുന്ന ഒരു കൂട്ടമായിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാനായിട്ട് കഴിയും. ദൈവം അതിനായിട്ട് നമ്മളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രൂശിനെ ഒഴിഞ്ഞു പോകല്ലേ? പ്രാദേശിക സഭയുടെ ഒരു അച്ചടക്കം, അതിൻ്റെ ശിക്ഷണ നടപടികൾ ഇതിനെ മറുതലിച്ചു പോകല്ലേ? മുറുമുറുപ്പ് ഒരു പിറുപിറുപ്പായിട്ടും അതൊരു മറുതലിപ്പായിട്ടും വന്ന് നീ നിന്റെ വഴിയിൽ വീണു പോകല്ലേ? കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ തനിയേയിരിക്കും, ചത്താലോ വളരെ വിളവുണ്ടാകും. എൻ്റെയും നിൻ്റെയും പേര് അറിയുന്നില്ല എന്നാണോ നമ്മൾ വിചാരിച്ചത്? റോമർ കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ പാവപ്പെട്ട സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പേരുകൾ ഒന്നും വിട്ടുപോകാതെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയെങ്കിൽ, സഹോദര സഹോദരി, ധൈര്യപ്പെടാം, ദൈവം നമ്മെ കൈവിടുകയില്ല, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ക്രൂശിൻ്റെ വഴിയെ അറിയാം. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. കർത്താവിന് ഒരു മണവാട്ടിയെ വേണമായിരുന്നു. അതിന് കർത്താവ് പല കാര്യങ്ങൾ ചെയ്തു. അവസാനം എന്നെയും നിന്നെയും ഒരു മണവാട്ടിയുടെ ഭാഗമായിരിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ അതിലേക്കുള്ള യാത്ര ഒരു ശരീരത്തിൻ്റെ ഭാഗമായി ഇരുന്നു കൊണ്ടാണ്. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാം എന്ന് വിചാരിക്കല്ലേ? ഇന്ന് ശരീരത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇരിക്കാം, അതിൻ്റെ അച്ചടക്കത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നാളെ കർത്താവ് നമ്മളെ ഇവിടെ കഴുകി ക്രൂശിൻ്റെ മാർഗം അറിയിച്ച് നമ്മുടെ സ്വയ സെൽഫ് അംബീഷനെയൊക്കെ മാറ്റി അവിടെയൊക്കെയും നമ്മളെ കഴുകുകയും ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്ത് തേജസ്സോടെ തനിക്ക് തന്നെ നാളെ മുൻനിർത്തും. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ദൈവം എന്നെയും നിന്നെയും ഏത് ലക്ഷ്യത്തിനോടാണ് ലക്ഷ്യം വെച്ചാണ് വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടാൽ ഇന്ന് നമ്മൾ ക്രൂശിനെ ഒഴിഞ്ഞു പോവുകയില്ല, നുറുക്കത്തെ നമ്മൾ തള്ളിക്കളയുകയില്ല, ക്രൂശിൻ്റെ വഴിയെ നമ്മൾ ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയില്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, തൻ്റെ കാന്തയായിരിക്കാൻ നമ്മളെ വിളിച്ചു. എത്ര വലിയ ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കർത്താവേ നീ മതി, ഒടുവിൽ വരെയും നീ മാത്രം മതി എന്നാണ് നമ്മൾ പാടിയത്. എന്തുകൊണ്ടാണ് കർത്താവിനെ മാത്രം മതി എന്ന് നമ്മൾ വിചാരിക്കുന്നത്? നമ്മുടെ ചില പ്രാർത്ഥനകൾ, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് മാത്രമാണോ നമ്മൾ പറയുന്നത്? നമ്മുടെ കുഞ്ഞിന് ജോലി കിട്ടി, നമുക്ക് പ്രമോഷൻ കിട്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു, നാം ചോദിച്ച ഭൗതിക കാര്യങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി നൽകി, അതുകൊണ്ടാണോ ഞാൻ ഇന്ന് ഇന്ന് കർത്താവിനെ സ്തുതിക്കുന്നത്, കർത്താവിന് നന്ദി പറയുന്നത്? അതിനൊക്കെ അപ്പുറത്ത് കർത്താവ് ഒരു മണവാട്ടിയെ തേടുകയാണെന്നും നീ ഞാനും ആ മണവാട്ടിയുടെ ഭാഗമായിരിക്കാൻ കർത്താവ് നിത്യതയിലേ നമ്മളെ തെരഞ്ഞെടുത്തെന്നും ഉള്ള കാര്യത്തിലേക്ക് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ ഇത്ര നല്ലവനാം പ്രിയനെ. കർത്താവേ, ലോകത്ത് എത്രയോ കോടി ആളുകൾ ഉണ്ടായിരുന്നു, എങ്കിലും എന്നോട് നിനക്ക് കരുണ തോന്നിയല്ലോ കർത്താവ്, എന്നെ അവിടുന്ന് സ്നേഹിച്ചല്ലോ കർത്താവ്, എന്നെ അവിടുന്ന് ഒരു പ്രാദേശിക സഭയിലേക്ക് നയിച്ചല്ലോ കർത്താവ്, കർത്താവെ ക്രൂശിന്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നല്ലോ കർത്താവ്, ദുർഗത്തെ കുറിച്ച് എനിക്ക് പുതിയ ബോധ്യങ്ങൾ തരുന്നല്ലോ കർത്താവ്, കർത്താവെ ഈ വഴിയിൽ നിന്നെ കൂടുതൽ അനുഭവിച്ചറിയുവാൻ എന്നെ സഹായിക്കുന്നല്ലോ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിന് നന്ദി പറയാം. ഇത്ര നല്ലവനായ പ്രിയനെ, ഇത്ര നല്ലവനായ പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും എനിക്ക് കർത്താവേ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച മനോഹരമായ സന്ദേശങ്ങൾക്കെല്ലാമായി ഞങ്ങളെ നന്ദി പറയുന്നു. കഴിഞ്ഞ രണ്ടര ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാനായിട്ട് ഇടയായല്ലോ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, പ്രായോഗിക ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ വീടുകളിലേക്ക്, ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു. കർത്താവേ, ഞങ്ങൾ ഈ സന്ദേശങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കട്ടെ കർത്താവേ. ക്രൂശിന്റെ ഈ വചനത്തെ ഞങ്ങൾ ആലിംഗനം ചെയ്യട്ടെ കർത്താവേ. സഭയെ ഞങ്ങൾ വിലമതിക്കട്ടെ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ മുമ്പിലുള്ള നാളുകൾ കർത്താവേ നീ എന്തുദ്ദേശം വെച്ച് ഞങ്ങളെ വിളിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ വളരെ തെളിമയോടെ ആയിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ സഹോദരന്മാർക്കായിട്ട് സ്തോത്രം, ഞങ്ങളുടെ സഹോദരിമാർക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്താ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വരവ് താമസിച്ചാൽ ഈ സത്യത്തിന് വേണ്ടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കേണ്ടത് ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളാണല്ലോ കർത്താവേ. ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിനെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു സഭയെ അവിടുന്ന് പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല കർത്താവേ. ആ വചനത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ചെറിയാട്ടിൻ കൂട്ടമേ, ഭയപ്പെടണ്ട എന്ന അവിടുത്തെ വചനത്തെ ഞങ്ങൾ ധൈര്യത്തോടെ ഏറ്റെടുക്കുന്നു കർത്താവേ. ഞങ്ങളെ അനുഗ്രഹ നിറവോടെ അയച്ചാട്ട്. സകലമാനവും മഹത്വവും അവിടുത്തേക്ക്, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.